Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ആത്മാവിനെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ കുറിച്ച് ധരിക്കുന്ന എന്താണ്? ഗുരു ജ്ഞാനിയാണ്. കാരണം ഗുരു ജ്ഞാനത്തെ പ്രസംഗിക്കുന്നു, ജ്ഞാനത്തെ പറയുന്നു. ഇപ്പോൾ ഗുരുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാവിനെ അറിയുന്നുണ്ടോ? പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. ഗുരു പറയുകയാണ്, ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്തുകൊണ്ട്? ഗുരുവിന് വ്യാകൃതമായതിനെ അറിയാൻ പറ്റൂ. ഇത് വ്യാകൃതമായതല്ല, സ്ഥൂലമല്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ആ സമാധാനം ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരു പറയുകയാണ്, പരമാർത്ഥമാണ് ഗുരു പറയുന്നത്. അറിയുന്നുണ്ടോ? അറിയുന്നില്ല എന്ന് ഗുരു പറഞ്ഞത് സത്യമാണ്. പക്ഷേ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം? അത് ശരിയാണോ? ഗുരുവിൻ്റെ സമാധാനം ശരിയാണോ? ആ സമാധാനം ശരിയാണ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ധരിക്കുന്ന തരത്തിൽ ആ സമാധാനം ശരിയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശിഷ്യൻ്റെ ബുദ്ധിയുടെ തലം ഉണ്ട്, ഇല്ല, അറിയുന്നു, അറിയുന്നില്ല, ഇങ്ങനെയാണ് നിൽക്കുന്നു. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഉണ്ട്, ഇല്ല, അല്ലെങ്കിൽ അറിയുന്നു, അറിയുന്നില്ല, ഈ തലത്തിലെ ചിന്തിക്കാൻ പറ്റുന്നു. മനസ്സ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി ആ തലത്തിൽ നിന്നേ പറയാൻ പറ്റും. അവ സത്യസന്ധമായും ഗുരുവിന് പറയേണ്ടി വരും. ഇത് അവിദിതമാണോ? വിദിതമല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അറിയുന്നില്ല എന്നർത്ഥം. ആ മറുപടി ശരിയാണോ? അറിയുന്നില്ല, അത് ശരിയാവാൻ വേണ്ടിയില്ല. എന്തുകൊണ്ട്? ജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിയുന്നവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനമുണ്ടെന്നാണ് അജ്ഞാനി എന്നർത്ഥം വരും. അപ്പോൾ ഗുരു അജ്ഞാനിയാണോ? അജ്ഞാനിയാണെങ്കിൽ പിന്നെ ജ്ഞാനി എന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം ജ്ഞാനി എന്നുള്ളതിന് നേരെ വിപരീതമാണ് അജ്ഞാനി. അപ്പോൾ ഗുരു പരമാർത്ഥം പറയണോ? അറിയില്ല, ഇതറിയാൻ ഇത് അവിദിതമാണോ, അറിയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിദിതമെന്ന് ഫലത്തിൽ ശ്രദ്ധിക്കും. ഗുരു അറിയാത്തവനാണെന്നും വരും, ഗുരു അജ്ഞാനിയാണെന്നും വരും. അതാണോ? അതും ശരിയല്ല. അവിദിതം അജ്ഞാതം തർഹീതി പ്രാപ്തയാകും. അങ്ങനെയാണെങ്കിൽ അവിദിതമാണ് അജ്ഞാതമാണ് എന്ന് വരും, അത് ശരിയല്ല. അതോ അവിദിത വിദിത വിപരീത അവ്യാകൃത അവിദ്യാലക്ഷണ അവ്യാകൃത ബീജാത് ബീജാത് ആദി പരിയർത്ഥേ. ഇവിടെ ഭാഷ്യകാരൻ അവിദിതം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെ? അവിദിത വിദിത വിപരീത. വിദിതം എന്ന് പറഞ്ഞാൽ വ്യാകൃതം എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യാകൃതമെന്ന് പറയുന്നത് സ്ഥൂലമെന്നർത്ഥം പറഞ്ഞു. അത് സാധാരണ പറയുന്ന സ്ഥൂല സൂക്ഷ്മങ്ങളെന്ന രീതിയിലല്ല. അറിയപ്പെട്ടതെല്ലാം ഇവിടെ വ്യാകൃതമായി. ഭൗതികമായാലും സ്ഥൂലമായാലും ശരി, സൂക്ഷ്മമായാലും ശരി, എല്ലാം വ്യാകൃതമായി. അവിദിതം എന്ന് പറഞ്ഞാലോ വിദിത വിപരീത. വ്യാകൃതത്തിന് വിപരീതമായിരിക്കുന്നത്, അതെന്താണ്? അവ്യാകൃത അവ്യാകൃതം എന്ന് പറയുന്നു. അതെന്താണ് അവ്യാകൃതം? അവിദ്യ. അതിനാണ് ഇവിടെ അവ്യാകൃതം എന്ന് പറയുന്നത്. അവിദ്യ അതെന്താണ്? വ്യാകൃത ബീജ, വ്യാകൃത ബീജം. വ്യാകൃതത്തിന് ബീജമായിരിക്കുന്ന അവ്യാകൃതം. ഇവിടെ എന്താ പറയുന്നത്? ഒന്ന്, പരമാത്മതത്വം. മറ്റൊന്ന്, അതിനോട് ചേർന്ന് നിൽക്കുന്ന അവ്യാകൃതം അല്ലെങ്കിൽ അവിദ്യ. ഒരു മാറ്റവും സംഭവിക്കാതിരിക്കുന്ന ആ മൂലപ്രകൃതി, അതിനോട് അവ്യാകൃതം എന്ന് പറയുന്നു. അപ്പോൾ അവിദിതം എന്ന് പറയുന്നുണ്ട്. സാധാരണ അറിയാത്തതെന്നുള്ള അർത്ഥം കൊടുത്താൽ പോരാ, മറിച്ച് അവിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കണം. അറിയപ്പെടാത്തതെന്നർത്ഥം പറഞ്ഞാൽ പോരാ. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് ഈ അവിദ്യ അല്ലെങ്കിൽ അവ്യാകൃതത്തിനല്ല നമ്മൾ അറിയപ്പെടാത്തതെന്ന് പറയുന്നു. അതല്ല, നമ്മളുടെ അറിവും അറിവില്ലായ്മയും രണ്ടും വ്യാകൃതത്തിലാണ്. രണ്ടും തമ്മിലെ വ്യത്യാസമാണ്. നമ്മൾ അറിയുന്നു, അറിയാതിരിക്കുന്നു, രണ്ടും വ്യാകൃതമാണ്. അവ്യാകൃതം എന്ന് പറയുമ്പോൾ അറിയുക, അറിയാതിരിക്കുക രണ്ടിനും അപ്പുറമുള്ളതാണ്. അതിനും അപ്പുറമുള്ളതാണ് ഇവിടെ പറയുന്നത് അവിദിതാത് അധി എന്ന് പറയുന്ന ആത്മതത്വം. അതിനെയാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ആത്മതത്വം, അത് കഴിഞ്ഞ് വരുന്നത് അവ്യാകൃതം, അത് കഴിഞ്ഞ് വരുന്നത് വ്യാകൃതം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഭാഷ്യകാരനിവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വ്യാകൃതം എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മുടെ അറിവും അറിവില്ലായ്മയും നിൽക്കുന്നത്. അവ്യാകൃതത്തിൽ ഇത് രണ്ടുമില്ല, അറിവുമില്ല, അറിവില്ലായ്മയുമില്ല. അതിനപ്പുറം ആണ് ഇവിടെ ഗുരു ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മതത്വം. എന്താണ് ഈ അവ്യാകൃതം അല്ലെങ്കിൽ അവിദ്യ? അത് വ്യാകൃത ബീജമാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്. അന്യദേവ തദ്വിദിത, വിദിതമായതിൽ നിന്നപ്പുറമാണ് എന്ന് പറയുമ്പോൾ അറിഞ്ഞതിൽ നിന്നപ്പുറമെന്ന് പറഞ്ഞാൽ പോരാ. അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറം. അതോ അവിദിതാദവി എന്ന് പറയുമ്പോൾ അവിദിതം അറിവില്ലായ്മയ്ക്കപ്പുറം എന്നുള്ള അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറം നിൽക്കുന്ന അവിദ്യ, അതാണ് അവിദിതം. അതിനും അപ്പുറം. അതവിടെ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഭാഷ്യകാരനോട് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാകും. അല്ലാതെ അറിയുന്നതിനപ്പുറം, അറിയപ്പെടാത്തതിനപ്പുറം എന്ന് മലയാളം വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കരുത്. രണ്ടെന്ന് വലെന്താ വ്യത്യാസം? അറിവും അറിവില്ലായ്മയും അത് വ്യാകൃതമാണ്. അവ്യാകൃതം അല്ലെങ്കിൽ അവിദ്യ, അവിടെ അറിവില്ല, അറിവില്ലായ്മയില്ല. അത് ഉദാഹരണത്തിലൂടെ വ്യക്തമാണ്. ജാഗ്രത് സ്വപ്നം, ഇവിടെയാണ് ഈ അറിവും അറിവില്ലായ്മയും. ഇത് രണ്ടും വ്യാകൃതമാണ്. നമ്മൾ ഒന്നിനെ സ്ഥൂലമെന്നും മറ്റൊന്നിനെ സൂക്ഷ്മമെന്നും വിളിക്കും. സ്വപ്നം സൂക്ഷ്മമാണ്, ജാഗ്രത് സ്ഥൂലമാണ്. പക്ഷേ അവ്യാകൃതത്തെ അപേക്ഷിച്ച് ഇത് രണ്ടും സ്ഥൂലമാണ്. എങ്ങനെയാണ് സ്ഥൂലമായിരിക്കുന്നത്? രണ്ടും പ്രത്യക്ഷമാണ്. നമ്മൾ സാധാരണ സൂക്ഷ്മം എന്ന് പറയുന്നത് എന്തിനാണ്? അണു സൂക്ഷ്മമാണ്, കാരണം അത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമായതിനെല്ലാം നമ്മൾ പറയും അത് സ്ഥൂലമാണെന്ന് പറയും. സ്വപ്നവും പ്രത്യക്ഷമാണ്, ജാഗ്രത് പോലെ. ജാഗ്രതും പ്രത്യക്ഷമാണ്, അതുകൊണ്ട് ഇതെല്ലാം സ്ഥൂലമാണ്. അതുകൊണ്ടാണ് വ്യാകൃതം എന്നുള്ളതിന് സ്ഥൂലം എന്നർത്ഥം പറഞ്ഞു. പ്രത്യക്ഷമായതുകൊണ്ട്, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ധരിക്കരുത് കണ്ണുകൊണ്ട് കാണുന്നതാണ്. ചെവി കൊണ്ട് കേൾക്കുന്നതും പ്രത്യക്ഷമാണ്. അക്ഷമെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, കണ്ണെന്നല്ല, ചെവി ഇന്ദ്രിയമാണ്, അതുകൊണ്ട് കേൾക്കുന്നത് പ്രത്യക്ഷമാണ്, മണക്കുന്നത് പ്രത്യക്ഷമാണ്, അതും ഇന്ദ്രിയമാണ്, രുചിക്കുന്നത് പ്രത്യക്ഷമാണ്, അതെല്ലാം പ്രത്യക്ഷമാണ്. ഇത് ജാഗ്രതയിൽ എങ്ങനെ സംഭവിക്കുന്നുവോ അതുപോലെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു. സ്വപ്നത്തിനും കണ്ണുകൊണ്ട് കാണുന്നു, ചെവികൊണ്ട് കേൾക്കുന്നു. അപ്പോൾ പ്രത്യക്ഷമായതെല്ലാം സ്ഥൂലമാണെങ്കിൽ സ്വപ്നവും സ്ഥൂലമാണ്, അവിടെ സ്ഥൂല അനുഭവം ഉണ്ട്, അതും വ്യാകൃതമാണ്. എന്താ അവ്യാകൃതത്തിന് ഉദാഹരണം? സുഷുപ്തി തന്നെ. ജാഗ്രതത്തിനും സ്വപ്നത്തിനും നമ്മൾ അറിയുന്നു അറിയാതിരിക്കുന്നു. ഞാൻ പറയുന്നു എനിക്ക് ഇതറിയാം, ഇന്നതറിയില്ല. ഇവിടെ പറയാൻ കഴിയും, സ്വപ്നത്തിനും അതുപോലെ പറയാൻ കഴിയും, ഞാൻ ഇന്നത് കാണുന്നു ഇന്നത് കാണുന്നില്ല. അറിവും അറിവില്ലായ്മയുമുണ്ട്. ഇതാണ് വ്യാകൃതം, ഇതാണ് വിദിതം. അറിവ് മാത്രമല്ല വിദിതം എന്ന് പറയുന്നത്, അറിവില്ലായ്മ കൂടെ ചേർന്നാണ് വിദിതം. വിദിതം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥം അറിയപ്പെട്ടതെന്നാണ്. അറിയപ്പെട്ടത് അറിവ് മാത്രമല്ല, അറിവില്ലായ്മ അറിയപ്പെട്ടിരിക്കുകയാണ്. അറിവിനെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ അറിവില്ലായ്മയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം, വെളിച്ചം കാണുന്നിടത്തെല്ലാം അതിനോട് ചേർന്ന് നിഴലും കാണുന്നുണ്ട്. ഒരിടത്തൊഴികെ സൂര്യന് അവിടെ വെളിച്ചം മാത്രം, ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുമ്പോഴോ, ഇവിടെ ഒരു ഭാഗം ഇരുട്ടായിരിക്കുമ്പോൾ ഒരു ഭാഗം വെളിച്ചം, ഒരു ഭാഗം രാത്രിയായിരിക്കുമ്പോൾ ഒരു ഭാഗം പകൽ എന്ന് പറയുന്നു. മുറിക്കുള്ളിൽ ഇരുട്ടാണെങ്കിൽ പുറത്ത് വെളിച്ചം, മുറിക്കുള്ളിൽ തന്നെ വെളിച്ചം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന് നേരെ എതിർ ഭാഗത്ത് നിഴല്, അതാണ് ഇരുട്ട്. വെളിച്ചത്തിൽ ഏറ്റക്കുറച്ച് നിഴലിന്റെ വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഈ വെളിച്ചത്തെ കാണുന്നിടത്തെല്ലാം അതിനോട് ചേർന്ന് ഇരുളിനെയും കാണുന്നുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? പറയും ഉപാധികൾ. ഇവിടെ തൂണൊരു ഉപാധിയാണ്, തൂണിന്റെ മുന്നിൽ വെളിച്ചം, പിന്നിൽ നിഴൽ. അപ്പോൾ ആ വെളിച്ചം ഭൂമിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ ഉപാധികൾക്കനുസരിച്ച്, ഈ ചരാചരങ്ങളായിരിക്കുന്ന ഉപാധികൾ, സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന ഉപാധികൾക്കനുസരിച്ച് വെളിച്ചവും നിഴലും ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ വെളിച്ചം മാത്രമാണോ വിദിതമായിരിക്കുന്നത്? അല്ല, നിഴലും വിദിതമാണ്, ഇരുളും വിദിതമാണ്. അതുകൊണ്ട് വിദിതം എന്ന് പറയുമ്പോൾ എന്തായി? അറിവും അറിവില്ലായ്മയും, അറിഞ്ഞതും അറിയാത്തതും, അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും രണ്ടും വിദിതമായി. വിപ്രപഞ്ച അനുഭവം മുഴുവൻ വിദിതമായി. യഥാർത്ഥ സൂര്യനെ അവിടെ ഇത് രണ്ടുമില്ല. എന്തുകൊണ്ട്? നമുക്കങ്ങോട്ട് നോക്കാനും കാണാനും പറ്റുന്നു, അതിനുള്ള ശേഷി നമ്മുടെ കണ്ണിനില്ല. സൂര്യനെ അതിൻ്റെ പൂർണ്ണ പ്രകാശത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ആത്മസൂര്യനെയും നമുക്ക് എതിരിട്ട് കാണാൻ വയ്യ. അതിൻ്റെ പൂർണ്ണ പ്രകാശത്തെ അത് പ്രകാശിക്കുന്നു, അതൊരു സത്യമാണ്. സൂര്യൻ പ്രകാശിക്കുന്നത് സത്യമാണ്. നമുക്ക് ഭൂമിയിലേക്ക് നോക്കി സൂര്യന്റെ പ്രകാശം കാണാൻ പറ്റും, സൂര്യനെ നോക്കി കാണാൻ വയ്യ. അപ്പോൾ നമ്മുടെ കണ്ണിൽ ഇരുട്ടാം. നമ്മുടെ കർണങ്ങൾക്ക് അതിന് ശേഷിയില്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തെ കാണുന്നതിന് ഇതിനൊന്നും ശേഷിയില്ല. അതിനെ എതിർത്ത് നോക്കിയാൽ ഇത് നിശബ്ദമായിപ്പോ, ഇതിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കിയാൽ കണ്ണ് ഇരുട്ടുകയായി, വെളിച്ചം കാണാൻ പറ്റത്തില്ല, അതിന് ശേഷിയില്ല. കണ്ണിനും മനസ്സിനും ഈ കർണങ്ങൾക്കൊന്നും ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തെ കാണാൻ വയ്യ. ആ പ്രകാശത്തെ ഇതിന് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. ഈ കർണങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ പറ്റിയതിനെ അതിന് പ്രകാശിപ്പിക്കാൻ പറ്റും. അതെന്താ? അതാണ് ബാഹ്യമായുള്ള ഈ അറിവും അറിവില്ലായ്മയും. അതെല്ലാം വിദിതമാണ്. നേരത്തെ പറഞ്ഞ സുഷുപ്തിയിലേക്ക് പോയാലോ, അവിടെ അറിയുന്നു അങ്ങനെ ഒന്നില്ല, അറിയുന്നില്ല അങ്ങനെ ഒന്നുമില്ല. വിദിത അവിദിതം, ഇവിടെ നമ്മുടെ ഈ അനുഭവത്തിലുള്ള അറിവ് അറിവില്ല എന്ന് അതാണല്ലോ വിദിതം, അതവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നു അവിദിതം എന്ന് പറയുന്നു. അറിവും അറിവില്ലായ്മയും ഇല്ലാത്തതുകൊണ്ട് അത് അവിദിതം. അതിന് അമ്പ്യാകൃതം അല്ലെങ്കിൽ അതിന് അവിദ്യ എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഭാഷകാരൻ എന്താണ് പറഞ്ഞത്? അവ്യാകൃത വ്യാകൃത ബീജം എന്ന് പറഞ്ഞു. അവിടെ അറിയുന്നു എന്ന് പറയാൻ വയ്യ, അറിയുന്നില്ലെന്നും പറയാം വയ്യ, രണ്ടുമില്ല. എന്തുകൊണ്ട്? സൃഷ്ടി നമുക്കത് പറയാൻ പറ്റുമോ? അറിയുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഒരു അറിവുണ്ടായാൽ അത് ജാഗ്രത ആവും, അല്ലെങ്കിൽ സ്വപ്നമാകും. എന്നെ സൃഷ്ടി നമുക്ക് പറയാൻ പറ്റുമോ? അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞാലും അങ്ങനെ അറിയണമെങ്കിലും ഉണരണം, ജാഗ്രതയിലേക്ക് വരണം, സ്വപ്നത്തിലേക്ക് പോകണം. അപ്പൊ സുഷുപ്തി ഇത് രണ്ടും സംഭവിക്കുന്നില്ല, അറിയുന്നു എന്ന് സംഭവിക്കുന്നില്ല, അറിയുന്നില്ലെന്ന് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? അത് അവിദ്യയാണ്, വ്യാകൃത ബീജമാണ്. അപ്പൊ അതാണോ? അല്ല. ആ വ്യാകൃത ബീജത്തിൽ നിന്ന് അന്യമായിരിക്കുന്നു. ഇവിടെ കാണുന്ന ഈ നിഴലിനും വെളിച്ചത്തിനും അന്യമാണ് യഥാർത്ഥ പ്രകാശം. ഇത് നമുക്ക് അനായാസമായി കാണാം, മറ്റേനെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വയ്യ, കാണാം. പക്ഷെ ആ പ്രകാശത്തിന്റെ പൂർണ്ണതയെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. എത്രമാത്രം പ്രകാശവത്താണ് അതെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് അളന്നറിയാൻ കഴിയത്തില്ല. അതിന് ശ്രമിച്ചാൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വ്യാകൃത ബീജ, വ്യാകൃത ബീജമായിരിക്കുന്ന ആ സുഷുപ്തി അവസ്ഥ പോലെ ഇരിക്കുന്ന അതിൽ നിന്നും അന്യമായിരിക്കുന്നത്, അതിനാണ് തുര്യൻ എന്ന് പറഞ്ഞത്. സുഷുപ്തി എന്ന് പറഞ്ഞതിന് ശേഷവും ഒരു തുര്യനെ കുറിച്ച് പറഞ്ഞു. അതാണ് അതാണ് ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോ പറഞ്ഞല്ലോ, ശിഷ്യൻ ചോദിച്ചു ഗുരുവിനോട്, അങ്ങ് ആത്മാവിനെ അറിയുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും താല്പര്യം കാണും, പക്ഷെ ആ സമാധാനം പൂർണ്ണമല്ല. ശിഷ്യന്റെ ചോദ്യം എങ്ങനെയാണ് അപൂർണമായിരിക്കുന്നത്, അതുപോലെ സമാധാനവും അപൂർണമാണ്. ഇനി ഇല്ല എന്ന് പറഞ്ഞാലോ അതും പൂർണ്ണമല്ല. എന്തുകൊണ്ട്? അറിയുന്നു അറിയുന്നില്ല എന്നുള്ള ഈ അനുഭവം, ജാഗ്രത അനുഭവം അല്ലെങ്കിൽ സ്വപ്നാനുഭവം, ഇതിനപ്പുറം നിൽക്കുന്ന അവ്യാകൃതത്തിനും അപ്പുറമാണത്. അപ്പൊ പിന്നെ ജാഗ്രത തന്നെ എങ്ങനെ അതിനെ അറിയുന്നു അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് വെളിപ്പെടുത്താൻ പറ്റും? ഇനി ആരെങ്കിലും പറയുകയാണ് അത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഒരിക്കലും ശിഷ്യം ധരിക്കുന്നതായിരിക്കില്ല. അതിന്റെ താല്പര്യം ഇതാണ്, ഞാനതിനെ അറിയുന്നു എങ്ങനെയാണ്? നീ ധരിക്കുന്ന തരത്തിലല്ല അതിനെ, വ്യാകൃതത്തിനും അവ്യാകൃതത്തിനും അപ്പുറമെന്ന് ഞാൻ അറിയുന്നു എന്നാണ്. അതാണ് അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം. അല്ല, ഏതെങ്കിലും മൂഢന്മാർ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കേവലം ജ്ഞാനിത്വ അഭിമാനം, ഞാൻ ജ്ഞാനിയാണെന്നുള്ള ഒരു അഭിമാനം കൊണ്ട് പറയുകയാണ്. ഒരുപാട് സത്സംഗങ്ങൾ കേട്ടു, ഒരുപാട് ഉപനിഷത്ത് വായിച്ചു, ഒരുപാട് മനനം ചെയ്തു, അങ്ങനെ ഒരു അറിവ് ആർജിച്ചു. ആ അറിവിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് ഞാൻ ജ്ഞാനിയാണ്, എന്ന് പറഞ്ഞാൽ അതെന്തായി? അത് വിദിതമാണ്, അത് പരമാർത്ഥമല്ല, അത് കേവലം ജ്ഞാനിത്വ അഭിമാനം മാത്രമാണ്, അത് വാസ്തവമല്ല. പക്ഷെ ശിഷ്യൻ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവന്റെ അല്പമായ ബുദ്ധിയിൽ നിന്നുകൊണ്ടേ അവന് ചോദിക്കാൻ പറ്റും. പക്ഷെ തന്റെ അല്പമായ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം പരമാർത്ഥ ജ്ഞാനം എന്ന് കരുതുന്നത് ശരിയല്ല. അതുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്ന് രണ്ട് പറഞ്ഞാലും ഒരുപോലെ തന്നെ, അത് രണ്ടും വിദിതമായി. ഇനി അതിനപ്പുറം പോയി അവിദിതമായ തലത്തിൽ, അത് അവിദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനാജ്ഞാനങ്ങൾക്കപ്പുറമെന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. ഞാൻ അറിയുന്നില്ല എന്നർത്ഥം വരുന്നില്ല, അത് അങ്ങനെ ഒരർത്ഥത്തിലല്ല പറയുന്നത്. അത് അവിദിതമാണ് എന്ന് പറയുമ്പോൾ ഈ അറിവിനും ഈ അറിവില്ലായ്മയ്ക്കും അപ്പുറം എന്നാണ്. എന്നാൽ അതവിടെ നിൽക്കുന്നില്ല, ആ അവിദിതത്തിനും അപ്പുറമാണ് എന്നാണ്, അവിടെ കൊണ്ടെത്തിക്കുകയാണ്. പറഞ്ഞല്ലോ, ഇത് ചോദ്യം ചോദിക്കുന്നവനെ അന്തർമുഖമാക്കുകയാണ്. അറിയുന്ന തലം, അറിവില്ലാത്ത തലം, അറിവിനും അറിവില്ലാമയ്ക്കും കടക്കാൻ വയ്യാത്ത ഒരു തലം, അതിനപ്പുറമുള്ള സ്വയം പ്രകാശമായ ആത്മതലത്തിലേക്ക് അവനെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അറിയുന്നു എന്ന് പറയുന്നതിൽ ഉള്ള പൊരുത്തക്കേട് തന്നെ അറിയില്ല എന്ന് പറയുന്നിടത്തുണ്ട്. അതിനപ്പുറമാണ് വ്യവഹാരാതീതമായിരിക്കുന്ന അവിദിത തലം, അവ്യാകൃത തലം. ഒന്ന് വ്യവഹാരം, അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നു. മറ്റൊന്ന് വ്യവഹാരാതീതം, വിവഹരിക്കാൻ കഴിയാത്തത്. അത് അവ്യാകൃത തലം, സുഷുപ്തന്റെ അവസ്ഥ പോലെ, അവിടെ വ്യവഹാരമില്ല. സുഷുപ്തിയെക്കുറിച്ചുള്ള എല്ലാ അഭ്യാസങ്ങളും ഉണർന്നവനാണ്, സുഷുപ്തനല്ല. എന്നിട്ട് അവിടെ വ്യവഹാരം സാധ്യമല്ല. ഇത് അതിനും അപ്പുറമാണ്, അതിവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാദവി, അത് അറിയുന്നതിനപ്പുറമാണ് അറിയാത്തതിനപ്പുറമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സാമാന്യ അർത്ഥത്തെ ഗ്രഹിച്ചപ്പോൾ അറിയുന്നതിനപ്പുറമാണ് അറിയാത്തതിനപ്പുറമാണെന്ന് പറയുന്നത് ശരിയാണ്. അത് കേവലം ഈ ജാഗ്രത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് ശരിയാണ്, ജാഗ്രത്തിലെ അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറമാണ്. പക്ഷെ ശ്രുതി അവിദിതമെന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അത് വിദിതത്തിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. അറിവും അറിവില്ലായ്മയും രണ്ടും വിദിതത്തിൽ ഉൾക്കൊള്ളിച്ചത് രണ്ടും വിദിതമാണ്. അതിനു അപ്പുറം അവിദിതമായ ഒന്നുണ്ട്. ആ വിദിതത്തിന് നമുക്ക് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പറ്റില്ല. പറഞ്ഞല്ലോ, അത് അറിവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടെയാണ് ഇരുളും വെളിച്ചവും ചേർന്ന് നിൽക്കുന്നത്, ഇവിടെയാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അവിടെയില്ല ഇരുളും വെളിച്ചവും ചേർന്ന് നിൽക്കുന്നു എന്ന്. എന്താ അവിടുത്തെ പ്രകാശം, അതിൻ്റെ പൂർണ്ണതയെ നമുക്കറിയാനും പറ്റുന്നില്ല. ആ ദൃഷ്ടാന്തത്തിൽ എങ്ങനെയാണോ അത്, സൂര്യദൃഷ്ടാന്തം അതുപോലെ, അതുപോലെ ഇവിടെയും മനസ്സിലാക്കും. അത് ഭാഷ്യകാരൻ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. അവിദ്യാലക്ഷണ വ്യാകൃത ബീജ, വ്യാകൃത ബീജമായിരിക്കുന്ന ആ വിദ്യയ്ക്കപ്പുറം സാറിന് വ്യാഖ്യാനങ്ങളിലെല്ലാം ഇത് വ്യക്തമാകാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ വിശദീകരിക്കുന്നത്. അധീതി ഉപരിയർത്ഥ ലക്ഷണയ അന്യത് ഇത്യർത്ഥ. അധി എന്ന് പറയുന്ന ഉപസർഗത്തിന് ഉപരി എന്നുള്ള അർത്ഥമാണ്, മുകളിൽ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ അന്യത് ലക്ഷണയിലൂടെ ലക്ഷണാർത്ഥത്തെ എടുക്കുന്നു, പറഞ്ഞല്ലോ ലക്ഷ്യാർത്ഥത്തെ എടുക്കുന്നു. ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ പലപ്പോഴും വാച്യാർത്ഥത്തിൽ നിന്നും ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകും. ഉപരി എന്നും പറയാം, പക്ഷെ ഇവിടെ ഉപരി അധ, മുകളിൽ താഴെ അങ്ങനെ ഒന്നില്ല, മുകളും താഴെയൊന്നുമില്ല. ഇവിടെ രണ്ട് തലങ്ങളെ വ്യക്തമാക്കുന്നത്. ഒന്ന് അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യുന്ന തലം, അറിവിൻ്റെയും അറിവില്ലായ്മയുടെയും അനുഭവത്തലം, ഇതൊന്ന്. അതിൽ നിന്ന് അന്യമായി മറ്റൊന്നാണ്, ഇതിന് രണ്ടിനും പ്രവർത്തിക്കാൻ വയ്യാത്ത അവ്യാകൃതാവസ്ഥ. അതിനപ്പുറമാണ്, അന്യമാണ് ആത്മസ്വരൂപം. അപ്പോൾ ഇവിടെ അന്യം എന്നേ പറയാൻ പറ്റും, ഒന്ന് മുകളിൽ ഒന്ന് താഴെ അങ്ങനെയൊന്നും പറയാൻ പോയി. അതുകൊണ്ടാണ് ഭാഷകാരൻ അവിടെ ലക്ഷ്യാർത്ഥത്തെ എടുത്തത്. യദ്ധി യസ്മാത് അധി ഉപരി ഭവതി തസ്മാത് അന്യതിരി പ്രസിദ്ധം യദ്വിദിതം തദൽപ്പം മർത്യം ദുഃഖാത്മകം ചെതി ഹേയം. യദ്ധി യസ്മാത് അധി ഉപരി ഭവതി തസ്മാത് അന്യം. ഒന്ന് മറ്റൊന്നും ഉപരി എന്ന് പറഞ്ഞാൽ അന്യമാണെന്നർത്ഥം. എന്തുകൊണ്ടാണ് അർത്ഥം എടുത്തതെന്ന് പറയുക, അന്യം എന്നുള്ളതിനാണ് ഇവിടെ പ്രാധാന്യം.